ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കിന്നും ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നൽകുന്ന എല്ലാ നന്മകൾക്കാണ് ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ ദേവാലയത്തിലെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാഠം വായിക്കുവാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ റോസ്റ്റർ ചെയ്യാറുണ്ട്. അത് വളരെ നേരത്തെ കൂട്ടി നമ്മളെ അറിയിക്കാറുണ്ട്. എന്നാൽ ആർക്കെങ്കിലും വളരെ അത്യാവശ്യമായ അസൗകര്യങ്ങൾ വന്ന് നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ ദയവായിട്ട് നേരത്തെ അതറിയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ അത് അവസാന നിമിഷം ആകെ കൺഫ്യൂഷനാകും, ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇനിയുള്ള നാളിൽ നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും വളരെ അത്യാവശ്യം വന്ന് നിങ്ങൾക്ക് വരുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ അത് നേരത്തെ അറിയിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി നാം ഇന്ന് ഒന്നാം പാഠമായി വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായത്തിൻ്റെ 28 വാക്യം, ഐസിയാ ചാപ്റ്റർ 44:28. കോരെശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരുശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടും എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഹുസൈസ് ഓഫ് സൈറസ്, ഹി ഈസ് മൈ ഷെഫേർഡ് ആൻഡ് വിൽ അക്കംപ്ലിഷ് ഓൾ ദാറ്റ് ഐ പ്ലീസ്. ഹി വിൽ സേ ഓഫ് ജെറൂസലേം, ലെറ്റ് ഇറ്റ് ബി റീബിൽറ്റ് ആൻഡ് ദ ടെമ്പിൾ ലെറ്റ് ഇറ്റ്സ് ഫൗണ്ടേഷൻസ് ബി ലെയ്ഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ അടിയങ്ങൾ വീണ്ടും നിന്റെ സന്നിധിയിൽ അല്പനിമിഷം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ശ്രേഷ്ഠ ഗുരുവായ യേശുവിൽ നിന്ന് കേൾക്കുവാൻ പഠിക്കുവാൻ ഇന്ന് പകലിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അവിടുത്തെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ധ്യാനിക്കുന്നത്, പഠിക്കുന്നത്, വായിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒന്നാകുന്നുള്ള കർത്താവേ. നിൻ്റെ വചനം അത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളതായിരിക്കാൽ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആ വചനത്താൽ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് പോഷിപ്പിക്കണമേ. ആ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് ഇന്ന് അനുഗ്രഹിക്കണമേ. ആ വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവ് ഞങ്ങളെ ഇന്ന് സൗഖ്യമാക്കണമേ. ആ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ഹൃദയങ്ങളിൽ ആശ്വാസവും സമാധാനവും പകരണമേ. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നതായിട്ടല്ല കർത്താവെ, മറിച്ച് അതിന് പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. ബലഹീന അടിയനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, അവിടുത്തെ വചനം വ്യാഖ്യാനിപ്പാൻ അടിയൻ ബലഹീനും അശക്തനുമാകുന്നുവല്ലോ. നിൻ്റെ ക്രൂശിന് മറി അടീനെ മറക്കണമേ. അടീൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് ഏറ്റവും പ്രസാരമായിരിക്കും മാറാകണമേ. ആമേൻ. കോരേശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്ന് യെരുശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് വളരെ സുപരിചിതമായ, നമ്മൾ പല ആവർത്തി വായിക്കുന്ന ഒരു മനോഹരമായ ഒരു പ്രവചനമാണ്. പഴയ നിയമത്തിലെ വലിയ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ പ്രവാചകനായിട്ടാണ് യെശയ്യാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40 മുതൽ 45 വരെയുള്ള ഭാഗങ്ങൾ, വേദഭാഗങ്ങൾ ഏകദേശം BC 540 എഴുതപ്പെട്ടതാകുന്നു എന്നാണ് ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. വേദശാസ്ത്ര പണ്ഡിതന്മാർ അത് കണക്കാക്കുന്നത് BC 540, ആഫ്റ്റർ 45 ഓഫ് ജെറുസലേംസ് ഡിസ്ട്രക്ഷൻ. ദിസ് പാർട്ട് ഓഫ് ദ ബുക്ക് യെശയ്യാ 40-45 വാസ് റിട്ടൺ. അപ്പം അതിൻ്റെ പശ്ചാത്തലം, യെരുശലേം ബാബിലോൺ സാമ്രാജ്യത്താൽ തകർക്കപ്പെടുകയും നെബുക്കദ്നേസർ രാജാവ് യെരുശലേമിനെ തകർത്ത് ദേവാലയം തീവച്ച് നശിപ്പിച്ച് അവിടുന്ന് അനേക ആളുകളെ ബാബലിലേക്ക് പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പ്രവാസത്തിൽ കഴിയുന്ന ഇസ്രയേൽ ജനത്തിൻ്റെ ഇടയിൽ പ്രവചന ശുശ്രൂഷ നിർവഹിക്കാനായി ദൈവം വിളിച്ച പ്രവാചകനായിരുന്നു യെശയ്യാ. സോ പീപ്പിൾ വാസ് ഇൻ ദ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ആൻഡ് പ്രൊഫറ്റ് ഐസയ്യാ വാസ് called to the prophetic office to encourage the people in Babylon captivity. But aa dauthyam eduthukonde pravachakanaya yeshayavu babilonilekku chellumbol avude pravachakan darshikkunnathaya manasilakkunnathaya sahajaryangal adottum nalladayirunnilla. Karanam pravasa jeevithathil pratyasha nashtapettu jeevikkunna oru janasamoohathayanu പ്രവാചകൻ ബാബേലിൽ കാണുന്നത്. ദേ ലോസ്റ്റ് ഓൾ ദെയർ ഹോപ്പ് ആൻഡ് ദേ ബിഗാൻ ടു ഡൗട്ട് ദെയർ സ്റ്റാറ്റസ് ആസ് ദ ചോസൻ പീപ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദേ ബിഗാൻ ടു ഡൗട്ട് ഈവൻ ഇൻ ദ ഗോഡ് യഹോവേ. അപ്പോൾ തങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്നുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ട്, യഹോവയായ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് വളരെ നിരാശയിൽ കഴിയുന്ന ഒരു ജനസമൂഹത്തെയാണ് ബാബേലിൽ പ്രവാസത്തിൽ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിനെ കാണുവാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ദേ ബിഗാൻ ടു ഡൗട്ട് ദ സോവറിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ ആണത്വത്തെ പോലും അവർ സംശയിക്കുന്ന രീതിയിൽ വിശ്വാസത്തിൽ അതപ്പതിച്ചു കിടക്കുന്ന ഒരു ജനസമൂഹത്തിനിടയിലേക്ക് പ്രവാചകൻ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുന്ന പ്രവാചകനായ യെശയ്യാവ് കാണുന്ന കാഴ്ച വളരെ ഖേദകരമായ കാഴ്ചയാണ്. ബിക്കോസ് ദ മോസ്റ്റ് ഓഫ് ദം ബിഗാൻ ടു വർഷിപ്പ് ദ ബാബിലോണിയൻ ഗോഡ്. ദ ഇസ്രലൈറ്റ്സ്, ദ ചോസൺ പീപ്പിൾ, ദേ ബിഗാൻ ടു സാക്രിഫൈസ് ബിഫോർ ദ ബാൽ, ദ മാർദുക്ക്, ദ അഷേർ ആൻഡ് അതർ ഗാഡ്സ് ഓഫ് ദ ബാബിലോൺ. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട്, ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ട് ബാബിലോണിലെ പ്രധാന ദൈവതങ്ങളായ മാർദൂക്കിൻ്റെയും ബാലിൻ്റെയും മുമ്പിൽ ആരാധന അർപ്പിക്കുന്ന, യാഗം കഴിക്കുന്ന ഒരു ജനസമൂഹത്തെ കണ്ടുകൊണ്ട് സ്തബ്ധനായി നിൽക്കുകയാണ് ഇവിടെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ്. അദ്ദേഹം കാണുന്ന കാഴ്ചകൾ ബാബിലോണിലെ പ്രധാന ഉത്സവങ്ങളായ അവരുടെ അമാവാസി ഉത്സവങ്ങളിൽ ഇതാ ഇസ്രയേൽ ജനത പങ്കെടുത്ത് ആ ഉത്സവത്തിൻ്റെ ഭാഗമായി അവർ തീർന്ന് അവിടെ അമാവാസി ദിനത്തിലെ പ്രത്യേക ആരാധനയിൽ അവർ ബിംബങ്ങൾക്ക് മുമ്പിൽ ആരാധന അർപ്പിക്കുകയാണ്. മറ്റൊരു വശത്ത് അവർ ബാൽ ദൈവത്തിൻ്റെ മുൻപിൽ തങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിപ്പിക്കുന്നു. ബാലിൻ്റെ പ്രത്യേകമായ പെരുന്നാൾ ദിനങ്ങളിൽ ഓട്ടുകൊണ്ട് നിർമ്മിച്ചതായ ബാലിൻ്റെ ഭീമാകാരമായ പ്രതിമ, അതിൻ്റെ കീഴിൽ അവർ പ്രത്യേകമായ ഇൻസെൻസ് ഒക്കെ ഇട്ട് കത്തിച്ച് ആ പ്രതിമ ചൂട് പിടിച്ച് അത് തിളച്ച് ചുവന്ന് നിൽക്കുന്ന, കൈ നീട്ടി നിൽക്കുന്ന രൂപമാണ് ബാലിൻ്റെ രൂപം. ആ രൂപത്തിലേക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലും വെച്ചു കൊടുക്കുന്ന ഇസ്രയേലിൻ്റെ കാഴ്ച, ഹൃദയഭേദകമായ കാഴ്ച പ്രവാചകനായ യെശയ്യാവ് കാണുകയാണ് ബാബേലിൽ. ആ ഒരു സന്ദർഭത്തിൽ ദൈവിക ശുശ്രൂഷയുമായി ചെല്ലുന്ന പ്രവാചകൻ ഈ കാഴ്ചകളെ കണ്ട് ഹൃദയം തകർന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അപ്പോൾ ബാബേലിലെ വിശ്വാസമനുസരിച്ച് ബാബേൽ ജനത്തിൻ്റെ വിശ്വാസം, അവരുടെ പ്രധാന ദേവനായ മാർദൂക്കാണ് ലോകസൃഷ്ടാവ്, മാർദൂക്കാണ് സർവശക്തനായ ദൈവം, അവനാണ് ലോകം മുഴുവനും സൃഷ്ടിച്ചത് എന്ന് ബാബേൽ ജനം വിശ്വസിക്കുകയും മാർദൂക്കിൻ്റെ പ്രത്യേകമായ പെരുന്നാൾ ദിനങ്ങളിൽ മാർദൂക്ക് ദേവൻ്റെ വലിയ ഭീമാകാരമായ പ്രതിമ രഥങ്ങളിൽ വെച്ചിട്ട് ആ രഥം ദേശം മുഴുവനും ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും, വലിയ രഥോത്സവം നടക്കും. അപ്പോൾ രഥം കടന്നു വരുന്ന വഴികളിൽ ജനം വരിവരിയായി നിന്ന് ഈ ബിംബം കടന്നു പോകുമ്പോൾ അവർ തല കുമ്പിട്ട് നിലത്ത് വീണ് മാർദൂക്കിനെ ആരാധിച്ച് മാർദൂക്ക് യു ആർ ദ ക്രിയേറ്റർ ഗോഡ് എന്ന് പറഞ്ഞ് അവനെ ആരാധിക്കും. അതൊരു അവിടുത്തെ ആരാധനയുടെ പെരുന്നാളിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് യെശയ്യാവ് ബാബേലിലേക്ക് ചെല്ലുകയാണ്. തൻ്റെ പ്രവചനം ആരംഭിക്കുമ്പോൾ യെശയ്യാവ് വിളിച്ചു പറയുന്നത് നമ്മൾ കാണുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതൽ യെശയ്യാവ് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ ദൈവത്തെ ആരാധിക്കുന്നത്? അവൻ പറയുകയാണ്, തൻ്റെ ഉള്ളം കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകൾ തുലാസിൽ തൂക്കുകയും ചെയ്തവൻ ആർ? യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്യുന്നവൻ ആർ? അവനെ ഉപദേശിച്ച ന്യായത്തിൻ്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിൻ്റെ മാർഗം കാണിച്ചതവൻ ആർ എന്ന് പറഞ്ഞുകൊണ്ട് പൗൽ ഈ പ്രവാചകൻ ആരംഭിക്കുകയാണ്. പിന്നീട് പറയുകയാണ്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ നോക്കുവിൻ, ആകാശത്തിലെ ഈ നക്ഷത്രങ്ങളെയെല്ലാം സംഖ്യാക്രമത്തിൽ വിളിച്ചു വരുത്തിയവൻ ആർ? ഈസ് ദ ഗോഡ് ദ യഹോവേ, ഹീസ് ദ ക്രിയേറ്റർ ഗോഡ്, നോട്ട് ദ മാർദൂക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് യെശയ്യാവ് തൻ്റെ പ്രവചനം ഇവിടെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ യെശയ്യാവ് ജനത്തോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്, ഇസ്രായേൽ മക്കളെ നിങ്ങൾ യഹോവയെ മറന്നു പോകരുത്, നിങ്ങളുടെ പ്രവാസത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഈ ദൈവം മതിയായവനാണ്. ഹി ഈസ് സ്റ്റിൽ ഏബിൾ ടു റെസ്ക്യൂ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ദ ബാബിലോണിയൻസ്. അവർ ഗാഡ് യഹോവേ, ഹി ഈസ് എ ലിവിംഗ് ഗാഡ്, ഹി ഈസ് എ ക്രിയേറ്റർ ഗാഡ്. കം ബാക്ക് ടു ഹിം. അങ്ങനെ പ്രവാചകൻ്റെ പ്രവചനം നടത്തുമ്പോൾ അവസരത്തിൽ ഇസ്രായേൽ ജനം ചോദിക്കുന്ന ചോദ്യം, അവർ വീണ്ടും സംശയിക്കുകയാണ്. വി ആർ എ ഡിപ്പാർട്ടഡ് കമ്മ്യൂണിറ്റി ഇൻ ആൻ ഏലിയൻ ലാൻഡ്. ഹു ഈസ് ദെയർ ടു ഹെൽപ്പ് അസ്? വി ഹാവ് നോ ലീഡേഴ്സ്, വി ഹാവ് നോ ആർമി, വി ഹാവ് നോ ബഡി ടു സ്റ്റാൻഡ് അഗൻസ്റ്റ് ദ പവർഫുൾ ബാബിലോൺ എംപയർ. And how do you say that we will be rescued from the Babylon? Adha avara chodyam. Njangal pravasathil pidikkappetta kadakkunna oru janamaanu, thagarnnu kadakkunna oru janamaanu. Njangalkku oru nedavilla, njangalkku sondam ennu parayvan onnumilla, njangal naippanayittu aarumilla, njangalkku njangalil thanne oru shaktiyumilla, njangalkku oru sainiyumilla. Pinne aaru njangale rakshikkumennaanu നീ പ്രവചിച്ചു പറയുന്നത്? പിന്നെ ആര് ഞങ്ങൾക്ക് വേണ്ടി വരുമെന്നാണ് നീ പറയുന്നത്? അപ്പോഴാണ് പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയുകയാണ്, കോരേശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരുശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. സൈറസ്, ഹീസ് മൈ ഷെഫേർഡ് ആൻഡ് ഹീ വിൽ ക്യാരി ഔട്ട് ഓൾ മൈ പർപ്പസ്. ഇസ്രായേൽ ജനതയെ, നിങ്ങൾക്ക് വേണ്ടി കോരേശ് എന്ന എൻ്റെ ഇടയനെ ഞാൻ അയക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ചോദിക്കുന്നു, ആര് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും? നിങ്ങൾ ചോദിക്കുന്നു, ആര് ഞങ്ങൾക്ക് വേണ്ടി ഈ ബാബിലോണെതിരെ നിൽക്കും? യഹോവ പറയുന്നു, കോരേശ് എന്ന എൻ്റെ അഭിഷിക്തൻ എന്ന വാക്കാണ് 45-ാം അധ്യായം നമുക്ക്. അഭിഷിക്തൻ, ദ അനോയിന്റഡ് വൺ. Usually this title was used only for the kings in Israel or for the high priest. But ivide parayana, Cyrus my anointed, Koresh ente abhishikthan ningalku vendi varum. Appo veendum Israel makkalku samshayam, aarani Koresh? Njangalude vamshavaliyil, Israelinte vamshavaliyil angane oru peru polum kettittilla. Yehuda paramparyathil angane oru pere illa. കോരേശ് എന്നുള്ള പേര് ഞാൻ കേട്ടിട്ടില്ല, ഒരു നേതാവിനെ കുറിച്ച് കേട്ടില്ല. പിന്നെ ആരാണ് ഈ കോരേശ്? അവനെക്കുറിച്ച് ഒരു കേട്ടുകേൾവി പോലുമില്ല. വി ഹാവ് നെവർ ഹേർഡ് ദിസ് നെയിം സൈറസ് ഇൻ അവർ ട്രഡീഷൻ, ഇൻ അവർ ലീനിയേജ്. ദർ ഇസ് നോ മാൻ കോൾഡ് സൈറസ്. ഹു ഈസ് ഹീ? കേട്ടുകേൾവില്ലാത്ത മനുഷ്യൻ ഞങ്ങളെ രക്ഷിക്കുന്ന എങ്ങനെയാണ് വരുന്നത്? കോരേശ് ഒരു പേർഷ്യൻ വംശജനാണ്. അവൻ ഇസ്രായേലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്രായേലിൻ്റെ കുലജാതനല്ല. ഹീ ഈസ് എ പേർഷ്യൻ മാൻ, ഈസ് എ ജെൻറ്റൈൽ പേഴ്സൺ. അവനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് വായിക്കുന്ന വേദഭാഗങ്ങളെല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഇതാണ്: മനുഷ്യനിർമ്മിതമായ അതിർവരമ്പുകൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം നമുക്കിന്ന് കാണിച്ചു തരുന്നത്. മനുഷ്യനിർമ്മിതമായ അതിർവരമ്പുകൾ, അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു ദൈവം. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നമ്മുടെ ചിന്തകളെയും എല്ലാം ഭേദിച്ചുകൊണ്ട് അതിനപ്പുറമായി ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ വായിച്ച എല്ലാ വേദഭാഗങ്ങളും അതുതന്നെയാണ്. സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ കാണുന്നത് കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നതാണ്. യഹൂദനായ യേശുവിൻ്റെ അടുക്കിലേക്ക് നിലവിളിച്ചുകൊണ്ട് പിന്നാലെ നടക്കുന്ന കനാന്യ സ്ത്രീയെ നമ്മൾ കണ്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം നമ്മൾ കണ്ടത് കൊർനേലിയോസ് എന്ന് പറയുന്ന ഒരു വിജാതിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന യഹൂദനായ പൗലോസിനെ കുറിച്ച് നമ്മളിവിടെ കാണും. അപ്പോൾ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന മാനുഷികമായിരിക്കുന്ന എല്ലാ ബൗണ്ടറികൾക്കും അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇവിടെയും അതുതന്നെയാണ് കാണുന്നത്. ദ ഗോഡ് ഹു വർക്ക്സ് ബിയോണ്ട് ദ ഹ്യൂമൻ ബൗണ്ടറീസ്. ദ ഇസ്രായേൽസ് ബിലീവ് ദാറ്റ് We need a king from our own lineage, from our tradition. But here God says, no, I'm going to send Cyrus, the Persian man, the Persian king. He will rescue from the hands of the Babylon. ബാബിലോൺ എന്ന് പറയുന്നത് ആ കാലത്തെ ലോകത്തിലെ ഏറ്റവും അതിശക്തമായ ഒരു സാമ്രാജ്യമാണ്. ആ കാലത്ത് അന്നത്തെ ലോകക്രമം നോക്കിയാൽ ആ ലോകത്തിലെ ഏറ്റവും അതിശക്തമായ സാമ്രാജ്യമാണ് ബാബിലോൺ. ശക്തമായ സൈന്യമുള്ള ഒരു ബാബിലോൺ, ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്ന ബാബിലോൺ. അവരുടെ കോട്ടകളെക്കുറിച്ച് പറയുന്നത് 7 കുതിരകളെ കെട്ടിയ രഥങ്ങൾ പോലും വളരെ ഭംഗിയായി ഓടിക്കാവുന്ന അത്രമാത്രം വീതിയുള്ള കോട്ടകളായിരുന്നു ബാബിലോൺ സാമ്രാജ്യത്തിന് ചുറ്റുമുണ്ടായിരുന്നത്. ആർക്കും കടന്നു കയറാൻ പറ്റാത്ത ബാബിലോൺ സാമ്രാജ്യം, ശക്തമായ ബാബിലോൺ. അവിടുത്തെ സൈന്യമറിയാതെ ഒരീച്ച പോലും ചലിക്കാത്ത ബാബിലോൺ. ആ ബാബിലോണെതിരെ നിൽക്കുവാൻ ദൈവം പറയുകയാണ്, ഐ എം ഗോയിങ് ടു സെൻഡ് എ പേർഷ്യൻ മാൻ, കിങ് സൈറസ്. ജനത്തിന് വിശ്വാസമായില്ല, ഇസ്രായേൽ മക്കൾക്ക് വിശ്വാസമായില്ല, ഇത് സംഭവിക്കുമോ? ഇത്രമാത്രം ശക്തമായിരിക്കുന്ന ഈ ബാബിലോണിനെതിരെ, സച്ച് എ പവർഫുൾ നേഷൻ വിത്ത് ഫോർട്ടിഫൈഡ് സിറ്റീസ്, ആൻഡ് ദ ബാബിലോൺ വാസ് എ നൈറ്റ് മെയർ ഫോർ ദ സറൗണ്ടിങ് കൺട്രീസ്. ദ സച്ച് പവർഫുൾ ആർമി ദ ഹാഡ്. ആൻഡ് ഹിയർ ഗോഡ് സേയ്സ്, ദ ലോർഡ് സേയ്സ് ടു പ്രൊഫറ്റ് ഐസയ, ഐ എം ഗോയിങ് ടു സെൻഡ് എ പേർഷ്യൻ മാൻ സൈറസ് to stand against Babylon, to conquer it. People began to doubt in their heart. പലപ്പോഴും ഇസ്രായേൽ ജനത്തെ പോലെ തന്നെയാണ് നമ്മളും. ദൈവം ഇടപെടുന്നതായ ചില വഴികളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ പലരും നമ്മുടെ ഹൃദയങ്ങളിലുള്ളിൽ സംശയമാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഒരു സാധ്യതയുമില്ല ഈ ബാബിലോണിൻ്റെ ഈ കോട്ടകളെ കടന്ന് സൈറസ് വരിക എന്നുള്ളത് അസാധ്യമാണ്. ബാബിലോണിൻ്റെ സൈന്യത്തെ തോൽപ്പിച്ച് മറ്റൊരു സൈന്യം അവരെ കീഴടക്കുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ ചരിത്രം നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ ഇവിടെ അതിന് അവർ സംശയിക്കുമ്പോൾ, ഇതെങ്ങനെ സാധിക്കുമെന്ന് സംശയിക്കുമ്പോൾ അതിനും മറുപടിയുണ്ട്. ദൈവം പറയുന്ന മറുപടി 44 അധ്യായത്തിൻ്റെ 27 വാക്യമാണ്, 44:27. ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോക, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയും എന്ന് കൽപ്പിക്കുന്നു. Who says to the deep, be dry, I will dry up your rivers. ജനം ചോദിച്ചു, എങ്ങനെയാണ് ഈ ബാബിലിലേക്ക് എങ്ങനെയാണ് മറ്റൊരാൾ കടന്നു വരുന്നത്, ഒരു സൈന്യം കടന്നു വരുന്നത്? അതിന് ദൈവത്തിൻ്റെ ഉത്തരം ഇതാണ്. എന്താണ്? ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോകുക എന്ന് പറയുകയും നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയും എന്ന് കൽപ്പിക്കുന്നു. I will dry up your rivers. This exactly happened in the history. This was the war strategy of Cyrus. Cyrus endu yenu riyamo Babelne chutti urunna Babelinte agathukode olugunna Euphrates nadiye oru trench kuliche adinte gathi maatti vittu Cyrusinte sainyam. Angane Euphrates nadi vattiyappol aa vattiya nadi theerathukodeyana sainyam Babelilekku irachu kayariyathu. Devathinu stotram. ദൈവം പറയുകയാണ്, ഞാൻ അതിൻ്റെ വറ്റിച്ചു കളയും. ദ സൈറസ് എംപ്ലോയിഡ് എ ബ്രില്യൻ സ്ട്രാറ്റജി ടു ഡൈവേർട്ട് ദ റിവർ യൂഫ്രട്ടീസ്. ഹി ഡഗ് ട്രെഞ്ചസ് അപ് സ്ട്രീം ആൻഡ് റീഡയറക്റ്റഡ് വാട്ടർ ഫ്രം യൂഫ്രട്ടീസ് ഇൻ ടു എ ലാർജ് റിസർവോയർ. ഉണങ്ങിയ നിലത്തൂടെ, ആ വറ്റി വരണ നദിയുടെ ഉണങ്ങിയ വരമ്പത്തുകൂടെ സൈന്യം ബാബിലിലേക്ക് ഇരച്ചു കയറി. സൈറസിൻ്റെ സൈന്യം അപ്രസരമായ ആക്രമണത്തിൽ ബാബേൽ സൈന്യം ചിതറിപ്പോയി. അവർ വലിയ ശക്തിമാന്മാരായിരുന്നു, ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു, വലിയ സൈന്യമുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും സ്വപ്നത്തിൽ പോലും നിരൂപിക്കാത്ത ഒരാക്രമണത്തിലൂടെ ബാബേൽ സൈന്യത്തെ ചിതറിച്ച് നെബുക്കദ്നേസറിനെ പരാജയപ്പെടുത്തി. സൈറസ് ഹി കോൺക്വേർഡ് ദ ബാബിലോൺ. ബാബേലിനെ അവൻ പിടിച്ച് അടക്കി. അപ്പോൾ നാം പ്രതീക്ഷിക്കാത്ത, നാം ചിന്തിക്കാത്ത, നാം നിനയ്ക്കാത്ത വിധങ്ങളിലൂടെ ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനായിട്ട് കഴിയും എന്ന് ഈ വേദഭാഗം നമ്മളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ ചിന്ത എന്താണ്? ബാബേലിനെ തകർക്കാൻ വരുന്ന സൈന്യം നേരെ വന്ന് അവരുടെ കോട്ടകൾ മുമ്പിൽ വന്ന് യുദ്ധം ചെയ്ത് കോട്ടവാതിൽ തകർത്ത് അകത്ത് കയറണം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഖോരേശ് നദിയെ വറ്റിച്ച് അതിലൂടെയാണ് ബാബേലിലേക്ക് കടന്നു കയറി ബാബേലിനെ തകർത്ത് കളഞ്ഞത്. അങ്ങനെ നാമാവിശേഷമായ ബാബേലിൽ നിന്ന് ഖോരേശ് ചെയ്തതായ കാര്യങ്ങൾ, അവൻ ആദ്യമായി പ്രവാസത്തിൽ പിടിക്കപ്പെട്ടവരെല്ലാവരെയും സ്വതന്ത്രരായി വിട്ടയച്ചു. എല്ലാ ഇസ്രായേലരെയും സ്വതന്ത്രരായി അവരുടെ നാട്ടിലേക്ക് മടക്കി അയച്ചു. നിങ്ങൾ വീട്ടിൽ പോയി എസ്രാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ച് നോക്കണം. അതിൽ കൃത്യമായി ചരിത്രങ്ങൾ ഒന്നൊന്നായി എന്തൊക്കെയാണ് ഖോരേശ് ചെയ്തതെന്ന് അക്കമിട്ട് അക്കമിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാം പറയാൻ സമയമില്ലാതെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എസ്രാ പ്രവാചകൻ വളരെ കൃത്യമായി പറയുന്നത് എന്തൊക്കെയാണ് ഖോരേശ് ബാബേൽ പിടിച്ചതിന് ശേഷം ചെയ്തത്. അവൻ ഇസ്രായേൽ മക്കളെ മുഴുവനും പറഞ്ഞയച്ചു. പിന്നീട് നെബൂഖദ്നേസർ യെരുശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ വസ്തുവകകളും ദേവാലയത്തിലെ എല്ലാ ഉപകരണങ്ങളും അവൻ തിരികെ കൊടുത്തുവിട്ടു ദേവാലയത്തിലേക്ക്, പുതിയ ദേവാലയം പണിയുന്നതിന് വേണ്ടി. മാത്രമല്ല, പുതിയ ദേവാലയം പണിയുവാനായിട്ട് രാജകൽപ്പന പുറപ്പെടുവിച്ചു ഖോരേശ്. അങ്ങനെയാണ് യെരുശലേമിൻ്റെ ദേവാലയം വീണ്ടും പണിയപ്പെടുന്നത്, അവർ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുന്നത്. മനുഷ്യൻ്റെ ചിന്തയ്ക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. സംശയത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഖോരേശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. നിങ്ങൾ യഹോവയിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് തന്നെയാണ് 10:34 ദൈവത്തിന് മുഖപക്ഷമില്ല, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നത് അവൻ അംഗീകരിക്കുന്നു. ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു, ദൈവത്തിന് ഒരു മുഖപക്ഷമില്ല. നമ്മൾക്കാണ്, മനുഷ്യനാണ്, നമ്മൾക്കാണ് ബൗണ്ടറികളുള്ളത്, നമുക്കാണ് പരിമിതികളുള്ളത്, നമ്മളാണ് നമ്മുടേതായ വേലിക്കെട്ടുകൾ ഉണ്ടാക്കി വെക്കുന്നത്. മനുഷ്യനിർമ്മിതമായ വേലിക്കെട്ടുകൾക്കപ്പുറത്തൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണുകയാണ് ഖോരേശ്. ഒരു ഹി വാസ് എ ജെന്റൈൽ കിങ്, ബട്ട് ഗോഡ് യൂസ്ഡ് ഹിം ടു റെസ്ക്യൂ ഹിസ് പീപ്പിൾ, ഹിസ് ചോസൺ പീപ്പിൾ ഫ്രം ദ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി. എ വെരി മിറാക്കുലസ് വേ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലൂടെ, പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഇടപെടുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എല്ലാം അസാധ്യമെന്ന് പറയുമ്പോഴും ഒരിക്കലും സാധിക്കില്ല നാം ചിന്തിക്കുമ്പോഴും ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ട്, ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് അസാധ്യ മേഖലയിലേക്കും കടന്നു കയറുവാൻ കഴിയുന്ന ദൈവഹിതത്തിനായി നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. അവിശ്വാസത്തിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. സുവിശേഷ വേദ ഭാഗത്ത് നമ്മൾ ഞാൻ പല വാർത്തി പ്രസംഗിച്ച വിഷയം അതിലേക്ക് കടക്കുന്നില്ല. കനാനേ സ്ത്രീ വരികയാണ്, എൻ്റെ മോൾക്ക് പുതോപദ്രവം കഠിനമായി, നീ അവനെ സൗഖ്യമാക്കണം. യേശു ഒന്നും മിണ്ടിയില്ല, യേശു അവളെ ഇഗ്നോർ ചെയ്തു. ശിഷ്യന്മാർ പറഞ്ഞു, ഇവൾ ശല്യമാണ്, പറഞ്ഞയക്കാൻ പറഞ്ഞു. പക്ഷേ വിട്ടുപോകാതെ വിട്ടുമാറാതെ അവൻ്റെ പിന്നാലെ നടക്കുന്ന അവൾ. അവസാനം യേശു പറഞ്ഞു, നോ ഇറ്റ്സ് നോട്ട് ഫെയർ. നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല, മക്കളുടെ അപ്പം എടുത്ത്. അതുവരെ അവളോട് പറഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത്, നായ്ക്കുട്ടികളും ഉടയവൻ്റെ മേശയിൽ നിന്ന് വരുന്ന അപ്പനുറുക്കൾ ഭക്ഷിപ്പാറുണ്ടല്ലോ. അപ്പോൾ യേശു പറയുന്ന വാക്കുണ്ട്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയ, യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്, യു ഹാവ് എ ഗ്രേറ്റ് ഫെയ്ത്ത്. പ്രതീക്ഷിക്കാത്ത ഇടത്തിലൂടെ ദൈവം അവളോട് പ്രവർത്തിക്കുകയാണ്. കൊരേശിലൂടെ ഇസ്രായേൽ മക്കളെ വിടുവിച്ച ദൈവം എന്നും അവൻ നമുക്കായി ജീവിക്കുന്നു. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധിയിൽ, പ്രതികൂലങ്ങളിൽ ധൈര്യത്തോടെ പോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.